മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു ഡമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ നീ ഉപദ്രവിക്കുന്ന ദിവസമാകുന്നു. ഞാൻ നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്നവൻ പറഞ്ഞു. അവനോ കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണവുറന്ന് അറിയൊന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ഡമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷനകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാനവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം കൊണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടമനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലെ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ചു അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ഡമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന പള്ളികളിൽ പ്രസംഗിച്ചു കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിലെ നാം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവനേമനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ഡമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. അവൻ യെരുശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ഡമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടിയും സഹോദരന്മാർ അറിഞ്ഞവനെ കൈസരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും തർസോസിലേക്ക് അയച്ചു. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ചിട്ട് സമ്മത്സരമായി കിടപ്പിലായിരുന്ന അനയാസ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു പത്രോസ് അവനോട്, അനയാസെ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക് വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ധയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ നീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചു ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ധ യോപ്പയ്ക്ക് സമീപമായപ്പോൾ പത്രോസ് അവിടെ ഉണ്ടെന്ന ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരയണമെന്ന് അപേക്ഷിപ്പാൻ രണ്ടാളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവരുടെ വിധവമാർ എല്ലാവരും കരഞ്ഞും കൊണ്ട് തബീഥ തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു തബിതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടെഴുന്നേറ്റിരുന്നു. അവൻ കൈകൊടുത്തു അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലക്കാരനായ ശിമോൻ എന്നൊരുത്തനോടുകൂടെ വളരാൾ യോപ്പയിൽ പാർത്തു. കൈസരിയിൽ ഇത്തലിക എന്ന പട്ടാളത്തിൽ കൊർണേലിയസ് എന്ന് പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കലകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർണേലിയസ് എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് അളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലക്കാരനായി ശിമോൻ എന്നൊരുവിനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടപ്പുറത്താകുന്നു. അവനോട് സംസാരിച്ചതുടൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 നേരത്ത് പ്രാർത്ഥിപ്പാൻ വെന്മാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്കും അവൻ ഒരു വിശുദ്ധ വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കെട്ടിയ കെട്ടിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലികളും വിഴുജാതികളും ആകാശത്തിലെ പറവുകളും ഉണ്ടായിരുന്നു. പത്രോസെ എഴുന്നേറ്റാറത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായിരുന്നു. പത്രോസ് ഒരിക്കലും പാടില്ല, കർത്താവേ മലിനമോയോ അശുദ്ധമായതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല. ആ ശബ്ദം 2 പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ച് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായ ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർനേലിയസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട്ടിൽ വിടി ചോദിച്ചുകൊണ്ട് പടിവാതുക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക. ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകാ എന്ന് പറഞ്ഞു. പത്രോസ് ആ ശിഷ്യന്മാരുടെ അടുക്കൽ ഇറങ്ങി ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. അതിനെ അവർ നീതിമാനും ദൈവോക്തനും യഹൂദന്മാരുടെ സകലജാതികളാലും നല്ല സാക്ഷ്യം കൊണ്ടുവന്നവനുമായ കൊർനേലിയസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂതനാളെ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അകത്ത് വിളിച്ചു പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. പിറ്റേന്നാൾ കൈസരിയയിലെത്തി. അവിടെ കൊർനേലിയസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി. അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർനേലിയസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണു, നമസ്കരിച്ചു. പത്രോസോ എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യപുത്രനെ അത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ടവനോട് അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയപ്പിച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്തെന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അതിന് കൊർനേലിയസ് 4 ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9 നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർനേലിയസെ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വിളിക്ക. അവൻ കടൽപ്പുറത്ത് തോൽക്കൽക്കാരനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നതുപകാരം കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവനെല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദ്യയിലൊക്കെ ഉണ്ടായ വർത്തമാനം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സത്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നു കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ ഇവർ സ്നാനം കഴിപ്പിച്ചുകൂടാത്തമെന്നും വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് പ്രവചിച്ചു. ജാതികളും ദൈവവചനം കൈക്കൊണ്ട് എന്ന അപ്പോസ്തലന്മാരും യഹൂദിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യവാദികൾ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞു, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്നും നാലു കോണും കെട്ടി ഇറക്കി ഒരു വലിയ തുപ്പെട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കലോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ജാതികളെയും ആകാശത്തിലെ പറവുകളെയും കണ്ടു. പത്രോസെ, എഴുന്നേറ്റ് തിന്നുക എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. അതിന് ഞാൻ ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമായോ അശുദ്ധമായോ ആയതൊന്നും ഒരിക്കലും എന്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്നും ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതേ എന്ന് ഉത്തരം പറഞ്ഞു. ഇത് മൂന്ന് പ്രാവശ്യമുണ്ടായി. പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ കൈസരിയയിൽ നിന്നും എന്റെ അടുക്കൽ അയച്ചിരുന്ന മൂന്ന് പുരുഷന്മാർ ഞങ്ങൾ പാർക്കുന്ന വീട്ടിന്റെ മുമ്പിൽ നിന്നിരുന്നു. ഒന്നും സംശയിക്കാതെ അവരോട് പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ ആറ് സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു. അവൻ തന്റെ വീട്ടിലെ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ വരുത്തുക. നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളെ അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് അതിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങളോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു. എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? അവരിത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദരല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊസ്കിയ, കുപ്രസ്, അന്ത്യോക്കിയ എന്നീ പ്രദേശങ്ങളും സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രസുകളും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്കിയയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർണബാസിനെ അന്ത്യോക്കിയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടുകൂടെ കർത്താവിനോട് ചേർന്നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരവാൻ തെർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്കിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്കിയയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ആ കാലത്തെ യെരുശലേമിൽ നിന്നും പ്രവാചകന്മാർ അന്ത്യോക്കിയയിലേക്ക് വന്നു. അവരിൽ അഗബാസ് എന്ന് പേരുള്ള ഒരുവൻ ഉന്നയിച്ച് ലോകത്തിലൊക്കെ മഹാക്ഷമ ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി. ഭർണബാസിനെയും ദൈവം ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പറയുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. മോഹനെ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? മോഹൻ അങ്കിൾ, കേൾക്കാവോ? നമസ്കാരം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ പിതൃനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാചലത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി വീണ്ടും കർത്തൃസന്നിധിയിൽ ഒരുമിച്ച് കൂടി അനുനിമിഷം തമ്പുരാൻ ചൊരിഞ്ഞിരുന്ന നന്മകളെ ആരാധനാപൂർവം ആരാധിക്കുവാനും ദൈവം തരുന്ന സ്നേഹത്തെ അനുഭവിക്കാനും അത് ഏറ്റുപറയുവാനും ദൈവവചനം കേൾക്കുവാനും നമുക്ക് അവസരവും ആരോഗ്യവും തന്ന തമ്പുരാനെ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരും, പ്രത്യേകിച്ച് പന്നി ഐസക്കച്ചൻ, പന്നി ബിജോയിയച്ചൻ, പ്രിയപ്പെട്ട മാമനച്ചൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹ ആദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാരെ കരങ്ങളിൽ സമർപ്പിക്കുകയും നാം അർപ്പിക്കുന്ന അപേക്ഷകളും യാചനകളും ഒക്കെ കേൾക്കാൻ തക്കോണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ കൂട്ടായ്മ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റെതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവിത സാഹചര്യത്തിൽ നാം അറിയാതെ സ്വർഗത്തിലെ ദൈവം നമ്മളെ നടത്തുന്നു, നയിക്കുന്നു. ലഭ്യമാകാത്ത പലതിനെയും പലപ്പോഴും നമ്മൾ ഓർത്ത് വിചാരപ്പെടാറുണ്ട്. പക്ഷെ അർഹതയില്ലാഞ്ഞിട്ട് ലഭ്യമായ പലതിനെയും നമ്മൾ വിസ്മരിക്കാറുമുണ്ട്. എല്ലാം തമ്പുരാന്റെ കരുണയാണ്, അവിടുത്തെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് എന്ന് ഹൃദയത്തിൽ ഉണ്ടാകുന്നുവോ അവിടെയാണ് ക്രിസ്തുവിനെ പ്രണയിക്കാൻ നാം ഒരുങ്ങുന്നത്. ഈ ഗാനം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റെതല്ല. സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം.
എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റെതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റെതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവാദിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഭാനിന്ദിവ്യമാദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റെതല്ല. നാഭാനിന്ദിവ്യമാദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റെതല്ല. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റെതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നിമിഷങ്ങളിലെന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും നിമിഷങ്ങളിലോരോ നിമിഷങ്ങളിൽ ബന്ധങ്ങളിലെന്റെ കർമ്മങ്ങളിലെന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാ. ബന്ധങ്ങളിലെന്റെ കർമ്മങ്ങളിലൊന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാ. പരിപാപനാത്മാവിൽ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. പരിപാപനാത്മാവിൽ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാമല്ല ദാനമല്ലേ, ഇതൊന്നും
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് ഞങ്ങളോട് കണ്ടെത്തിയേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് എനിക്ക് തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട്. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് എനിക്ക് തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കണ്ടെത്തിയേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, പാപികളോട് കരുണ ചെയ്യണമേ. രാജാവേ നിനക്ക് സ്തുതി, സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, തിരുവിതാകണമേ, ഞങ്ങളുടെ ആവശ്യമുള്ള കൊണ്ടുവരണമേ, കടക്കാരുടെ പോലെ പലവനും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. വീട്ടിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ അവസ്ഥ ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യശക്തി മോഹോ സ്നേഹ നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വാറയ്ക്കുമോർ ശുദ്ധമുള്ള നോമ്പ് വെടിപ്പോടെ നോക്കുകയും നല്ല മനസ്സോടെ ദുഷ്ടതക്കാർക്ക് എന്നിട്ട് അപ്പത്തെ വിഭാഗിച്ചു കൊടുക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം. അവൻ ആഗ്രഹിക്കുന്നവനായ കർത്താവിൽ നിന്ന് മോക്ഷം പ്രതിഫലമായി അവൻ കൈക്കൊള്ളുന്നു. മോശ ശുദ്ധമുള്ള നോമ്പ് നോറ്റു, സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു. ശൈലിയ ദീർഘദർശിയും അവന്റെ നോമ്പാൽ മേൽപോട്ട് എടുത്തു കൊള്ളപ്പെട്ടു. കർത്താവെ ഞങ്ങളും വെടിപ്പും ശുദ്ധമുള്ള നോമ്പാൽ നനകൃഷ്ണന്മാരാകുവാനും അഴിവില്ലാത്ത മോക്ഷം നേടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന കാലം സമീപിച്ചിരിക്കുന്നു. അവസരമുള്ളപ്പോൾ നമ്മെ തന്നെ നാം ഉണർത്തി കണ്ണുനീരാലെയും അനുതാപത്താലെയും അനുതാപത്താലെയും അപേക്ഷിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുവാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. എന്നെ നിങ്ങൾ വിളിപ്പിൻ, ഞാൻ ഉത്തരം പറയും എന്ന് ശുദ്ധവെള്ളത്തിന്റെ തിരുവായി അരുളി ചെയ്തിരിക്കുകയാൽ കർത്താവെ എന്റെ ആത്മാവ് ശരീരവും നിന്നെ വിളി ശരീരവും നിന്നെ വിളി നീ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാപികൾ അനുതപിക്കുന്നുവെങ്കിൽ മാലകമർ സന്തോഷിക്കുന്നുവെന്ന് നിന്റെ സുവിശേഷത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചു. ഇത് അരതപത്താൽ നിന്റെ വാതിൽ ഞങ്ങൾ മുട്ടുന്നു. മോചനം ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിന്റെ അനുഗ്രഹങ്ങളുടെ തെറിയും കീഴിൽ ഞങ്ങളെ മറക്കണമേ. കർത്താവേ മാനകമാരുടെയും മനുഷ്യ മക്കളുടെയും വായിൽ നിന്നും രാവും പകലും നിന്റെ കൃപയ്ക്ക് സ്തുതി വർദ്ധിപ്പാനായിട്ട് ഞങ്ങളെ കൈക്കൊള്ളണമേ. പരിശുദ്ധനും പാപങ്ങളെ ക്ഷമിക്കുന്നവനുമായ കർത്താവേ, നിന്റെ കരുണയുടെ മുഖത്താൽ എന്റെ കടങ്ങളെ നീ പുണ്യമാക്കി എന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ള നീതിയന്മാർക്കും മാരോടും നിന്റെ കൃഷ്ണന്മാരായ പരിശുദ്ധന്മാരോടും പ്രകാശത്തിന്റെ മണവറയിൽ ആർന്നിപ്പാനും സ്തുതിയും സ്തോത്രം നിനക്ക് പാടുവാനും ഞങ്ങളെ നിയോഗ്യരാക്കണമേ. ഉന്നതങ്ങളിൽ മാലാഖമാരുടെ പതിനായിരങ്ങളുടെ പതിനായിരങ്ങൾ നിനക്ക് ശുശ്രൂഷ ചെയ്യുന്നു. ആയിരങ്ങളുടെ ആയിരങ്ങൾ നിന്റെ മഹത്വത്തെ പാടുന്നു. നിന്റെ സ്നേഹത്തെ മൊത്തം മനുഷ്യരിൽ നിന്നും മഹത്വമുള്ള ഉണ്ടാകുവാൻ തന്നെത്താൻ താഴ്ത്തിയെന്ന ഞങ്ങളുടെ രക്ഷിതാവേ, മേലിനടുത്തവൻ നീ പരിശുദ്ധൻ 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 എന്ന് അട്ടഹസിക്കുന്നു. മണ്ണിനടുത്തവൻ നിന്റെ ശരീരത്തെയും രക്തത്തെയും കൈക്കൊള്ളുന്നു. പാപികളോട് കരുണ ചെയ്യുന്നവനായ കർത്താവേ, നിന്നെ അവിസ്മരിച്ച ദിവസത്തിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ന്യായാധിപതിമാരുടെ കൂട്ടം അവിടെ പ്രവേശിച്ചു. നിന്റെ തിരുമുമ്പാകെ എല്ലാവരും നഗ്നതയാണ് ഭ്രമിച്ചു നിൽക്കുമ്പോ നിന്നെ ഞാൻ നോക്കിപ്പാർത്തുകൊണ്ട് എനിക്ക് നീ ശരണമായിരിക്കണമേ. സ്വർഗസ്വനായ നല്ല ഇടയ, ഇടതുഭാഗത്തെ മുട്ടാടുകളും പർദീസായിൽ മേയുവാൻ വലതുഭാഗത്ത് കുഞ്ഞാടുകളും വേർതിരിയുമ്പോൾ നിന്റെ കുഞ്ഞാളോടുകൂടെ ഞങ്ങളെയും നിയോഗിക്കണമേ. മേലുള്ളവരുടെ ഇടയനും താഴെയുള്ളവരുടെ ശരണവുമായി കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹോഷോ പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ഒരു പ്രസാദം ദൈവം നമുക്ക് ഒരുക്കി തന്നു. തന്റെ സന്നിധിയായിരിക്കാനും തന്റെ ശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുവാനുമായി ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും കഴിവുകൊണ്ട് ലഭിച്ചതല്ല, കരുണകൊണ്ട് ലഭിച്ചതാണെന്നുള്ള അറിവ് ആഴമായി ആർദ്രമായി തമ്പുരാനെ സ്നേഹിക്കുവാനും ആ പാതകളിൽ ചരിക്കുവാനും ഒക്കെ ഇടയാകുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ 50 നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുന്നു. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ കൂടി നമ്മൾ എത്തിച്ചേർന്നു. നോമ്പ് ശത്രുവിന്റെ മേലെ തോൽക്കാത്ത ആയുധമാകുന്ന പിതാക്കന്മാരെ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നോമ്പ് നോൽക്കുന്ന ആളുകൾക്കും കഷ്ടതകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. പക്ഷേ നോമ്പും ദൈവസന്നിധിയിലുള്ള നിരന്തര പ്രാർത്ഥനകളും മുറുകെ പിടിക്കുന്ന മനുഷ്യർക്ക് ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഏത് പ്രതിബന്ധങ്ങളിലും സന്തോഷവും മനശ്വരമായ സമാധാനവും കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ അത് അനുഭവിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധമായി നോമ്പ് എല്ലാവർക്കും ധന്യമാറുന്ന നിമിഷങ്ങൾ സാധ്യമാക്കി തരുവാൻ തമ്പുരാന്റെ കൃപയും കരുണയും സാന്നിധ്യവും കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപവസിക്കുക എന്നുള്ള അർത്ഥം നമുക്കറിയാം, ഉപവസിക്കുക, അവനോട് ചേർന്ന് വസിക്കുക. നമ്മൾ ഓരോ നിമിഷവും പ്രത്യേകിച്ച് സാധാരണ ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പിന്റെ ദിനങ്ങളിൽ എൻ്റെ കൂടെ സ്വർഗത്തിലെ അപ്പനുണ്ടെന്നുള്ള ഒരു ബോധ്യം കൂടുതൽ നന്മ ചെയ്യുവാനും നല്ലത് ചിന്തിക്കുവാനും നമ്മുടെ ആത്മശരീര മനസ്സുകളെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ള രണ്ട് പിതാക്കന്മാര് ശനിയാഴ്ച മാർ അപ്രേമിന്റെയും മാർ തേവദോറ സഹദായുടെയും ഓർമ്മയാണ്. തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ട് ശ്രേഷ്ഠരായ പിതാക്കന്മാരാണ് പ്രത്യേകിച്ച് മാർ അപ്രേം മൽപ്പാൻ. നമ്മൾ ഇന്ന് ആരാധിക്കുന്ന പുസ്തകങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യ വെളിച്ചത്തിന്റെ പ്രതിഫലനമാണെന്നുള്ളത് നമുക്കറിയാം. ക്രൈസ്തവ സഭ ഏറ്റവും പ്രതിബന്ധം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഗ്നോസ്റ്റിസിസവും ഇതുപോലുള്ള ജ്ഞാനവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും പഠിപ്പിക്കലുകളൊക്കെ ശക്തമായിട്ട് ക്രൈസ്തവ വിശ്വാസ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹ മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഉണർത്തെഴുന്നേറ്റുകൊണ്ട് ക്രിസ്തു വിശ്വാസത്തെ ആഴമായ ദൈവശാസ്ത്രങ്ങളെയൊക്കെ കാവ്യാത്മകമായിട്ടും മനുഷ്യന് മനസ്സിലാകുന്ന സുന്ദരമായ പ്രാർത്ഥനാ ശൈലിയിലും ഒക്കെ രൂപപ്പെടുത്തി വിശ്വാസത്തിൽ വിശ്വാസികളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം യത്നിച്ച ശ്രേഷ്ഠ പിതാക്കന്മാരാണ് അപ്രേം മൽപ്പാൻ പ്രത്യേക അതുപോലെ തന്നെ പാർത്ഥേവോദോറസ്. ഈ രണ്ട് പിതാക്കന്മാരെയും വളരെ സ്നേഹ ആദരവോടെ സ്മരിക്കുകയും അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. മറപ്രേമിന്റെ നാമധേയത്തിൽ നമുക്ക് ധാരാളം ദേവാലയങ്ങളുണ്ട്, അനുഗ്രഹീതമായ ദേവാലയങ്ങളൊക്കെ. അവിടെയൊക്കെ ആ പിതാക്കന്മാരെ പ്രത്യേകം ഓർക്കുകയും പെരുന്നാളിൽ സ്മരിക്കുകയും ചെയ്യുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന ഈ സഭയ്ക്കൊന്നും കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷ ധ്യാനത്തിനായി മറ്റാരെയും സൗകര്യമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് ബലഹീനനായ ഞാൻ തന്നെ ഇന്നത്തെ സുവിശേഷം ദൈവവചനം ഘോഷിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ചേർന്ന സുവിശേഷ ഗീതങ്ങളിലെ 337-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 337-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ആലപിക്കാം. അതിനുശേഷം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടാമാം എൻ യേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൻ.
സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ും
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവനാമം കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമുക്കിടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. നേരത്തെ ഞാൻ ആർപ്പിച്ചതുപോലെ ഇന്ന് സൗകര്യമായിട്ട് തിരുവചന ധ്യാനത്തിനായിട്ട് വൈദികരുടെ സാന്നിധ്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വളർക്കും പരിചിതമുള്ള ഒരു വേദഭാഗത്ത് ഇന്ന് അല്പസമയം, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പിൽ നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ, നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുന്ന, നോമ്പിൽ കൂടി ലഭ്യമാകേണ്ട സാധ്യതകളെ പറ്റി വളരെ ലളിതമായി ചിന്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കാം എന്ന് കർത്താവിൽ ശരണപ്പെടുക. പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം വായിക്കുന്ന വേദഭാഗം തന്നെയാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നോമ്പ് നമ്മളെ ഒരുക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന എവൻഗലിയൻ ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. പരിശുദ്ധമായ എവൻഗലിയൻ ഭാഗങ്ങളിൽ കൂടി നോമ്പിന്റെ കുത്തനെ ഞായറാഴ്ച നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചു. അതിനോട് ചേർന്ന ശുഭകോന ശുശ്രൂഷയിൽ കൂടി പരസ്പരം സമാധാനമാകുവാനും രമ്യമാവാനും ഒക്കെ നമ്മുടെ സഭ നമ്മളെ ഒരുക്കി, നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങളെ മാറ്റി ഹൃദയപൂർവ്വം ക്ഷമിച്ച് ആ ക്ഷമാപണത്തിൽ കൂടി സ്വർഗത്തിലെ അപ്പനോടും സഹപ്രവർത്തകരോടും സഹജീവികളോടും ഒരേപോലെ സമരസപ്പെട്ടുകൊണ്ട് ആത്മീയതയുടെ ഔന്നത്യങ്ങളിൽ എത്തുവാൻ ഈ ശുഭകോണ ശുശ്രൂഷ നമ്മളെ മുഖാന്തരമാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ കൂടെയൊക്കെ പഠിക്കുന്ന അവസരത്തിലൊക്കെ പലപ്പോഴും ഈ ശുഭകോണ ശുശ്രൂഷയൊക്കെ നടത്തുമ്പോൾ, ശുശ്രൂഷയൊക്കെ നടത്തി പരസ്പരം കൈകൾ കൊടുക്കുമ്പോൾ അറിയാതെ ഒരു പേരുടെ കയ്യെ ചൊറിയാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടോളാന്നുള്ളതാ ചോറിച്ചിലിൻ്റെയൊക്കെ അർത്ഥം. എന്ന് പറയുന്ന പോലെ തന്നെ ആരുടെയൊക്കെ കയ്യിൽ ഈ ദിനങ്ങളിൽ ചൊറിഞ്ഞെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് തന്നെ അറിയാം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നടത്തുന്ന ശുശ്രൂഷകളൊക്കെ പലപ്പോഴും യാന്ത്രികമാകുന്നു എന്നൊരു ദുഃഖം മനസ്സിലുണ്ട്. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ സഭ നമ്മൾ കടന്നു പോകേണ്ടുന്ന ചില ശുശ്രൂഷകളൊക്കെ നമുക്ക് ഒരുക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ നിരന്തരം ശ്വസിക്കുന്ന ശ്വാസം നമ്മളിൽ നിലനിർത്തുന്ന ജീവന്റെ ആ സാധ്യത പോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പിനുള്ള സാധ്യതകളാണ് നമ്മുടെ എല്ലാ കൂദാശകളും ശുശ്രൂഷകളും. അതിന്റെ അർത്ഥതലം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കൂദാശകളും ഓരോ ശുശ്രൂഷകളും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കണം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇതിലൊക്കെ പങ്കുചേരുമ്പോഴാണ് അല്പമെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റിമറിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിലൊന്നും പല ആളുകളും ഒരുപക്ഷെ നടത്തുന്ന, ഞാൻ എന്നെ ഉൾപ്പെടെയൊക്കെയാ പറയുന്നത്, ഞങ്ങളെ പോലുള്ള കാർമ്മികർ പോലും അതിലെത്രമാത്രം എത്രമാത്രം അതിന്റെ പൂർണ്ണ താല്പര്യങ്ങളോടുകൂടി പൂർണ്ണ ശ്രദ്ധയോടുകൂടി അത് പാലിക്കുന്നുണ്ടെന്നുള്ളത് ചിലപ്പോഴൊക്കെ വിഷമത്തോടെ മനസ്സിലാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ധ്യാനം നിർവഹിക്കുമ്പോഴാണ് അതിന്റെ ഭീകരത്വത്തെയും അതിന്റെ പ്രാധാന്യത്തെയും കൂടുതൽ ഉൾക്കൊള്ളുകയും കുറെ കൂടെയൊക്കെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രബോധിപ്പിച്ചുകൊണ്ട് സ്വയവും മറ്റുള്ളവരെയും ആ ഒരു തലങ്ങളിലേക്കൊക്കെ നയിക്കണം എന്നുള്ള ഒരു ഭാരമേറിയ ചിന്തകളൊക്കെ മനസ്സിൽ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ശുശ്രൂഷകളൊക്കെ പിതാക്കന്മാർ ചെയ്യുന്നതിന് പിന്നിൽ അവർക്ക് വലിയൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. കാരണം മനുഷ്യൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറവുകളുണ്ട്, പരസ്പരം ആശയ വിഭിന്നതകളുണ്ട്, ആ വിഭിന്നതകൾ മാനസികമായി അലോസരവും അനൈക്യം ഉണ്ടാകാൻ ഇടയാകാറുണ്ട്. ആ അനൈക്യങ്ങളും അലോസരങ്ങളും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശന തടസ്സമാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുൻവിധി പിതാക്കന്മാർക്കുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള ശുശ്രൂഷകൾ നമ്മൾ കൂടി അതിൽ കൂടി കടന്നു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും അതിൽ കൂടി പുതിയ മനുഷ്യരായി രൂപാന്തരം പ്രാപിപ്പാൻ നമ്മൾ ഇടയാക്കി തീർക്കും. തീർച്ചയായിട്ടും ഒരു ശുഭകോണ ശുശ്രൂഷയൊക്കെ നടത്തി നമ്മൾ പുറത്തു വരുമ്പോൾ ഒരു കുഞ്ഞിന്റെ മനസ്സുപോലെ നമ്മൾ പുതിയ മനുഷ്യരാകുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. പക്ഷെ അത്രമാത്രം ആത്മാർത്ഥതയൊക്കെ നമുക്ക് എത്ര പേർക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ അവസരം കഴിഞ്ഞു പോയിട്ടില്ല, ഇനിയും നമ്മുടെ മനസ്സിനെ നമ്മൾ വൈരുദ്ധ്യമില്ലാത്ത ഒരു മനസ്സ് നമുക്ക് അത് രൂപപ്പെടുത്തും തോറും നമ്മുടെ ഹൃദയം വെണ്ണയുള്ളതായി തീരുന്നു എന്നുള്ളത് ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. നമ്മുടെ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധമായ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു അധ്യായത്തെ പറ്റിയോ ഇതിന്റെ പ്രാധാന്യത്തെ പറ്റിയോ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഈ കള്ളു കുടിക്കുന്നവർ പോലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അധ്യായമാണ്. കാരണം കർത്താവ് വെറും വീഞ്ഞല്ല, മേൽത്തരം വീഞ്ഞാക്കി ആളുകളെ ലഹരി പിടിപ്പിച്ച സാധ്യതയെ പലപ്പോഴും എല്ലാവരും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും മറ്റ് വേദോസം ഒരു വാക്യം അറിയത്തില്ലെങ്കിലും ഈ സംഭവത്തെ പറ്റി വളരെ നിശ്ചയമുള്ള മനുഷ്യരാണ് നമ്മുടെ. അതുകൊണ്ട് വലിയ ആഴമായ പരപ്പിലേക്കൊന്നും പ്രവേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള ചിന്ത എന്റെ മനസ്സിലില്ല. ഈ വേദഭാഗത്തുകൂടി കണ്ണുപിടിക്കുമ്പോൾ മനസ്സിൽ ഇതുവരെ തട്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നമുക്കിതൊരു സന്ദർഭമൊക്കെ അറിയാം. യേശു ക്രിസ്തു ഒരു വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു. ആ വിവാഹ വിരുന്നിൽ പ്രിയ മാതാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ വീഞ്ഞിന്റെ അഭാവം ഉണ്ടായി. ദൈവമാതാവ് പരിശുദ്ധ കന്യ അറിയാം അഭാവം മനസ്സിലാക്കിക്കൊണ്ട് തന്റെ പ്രിയ മകനോട് ഒരു നിർദ്ദേശിക്കുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്താ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എങ്കിലും നാഴിക വന്നിട്ടില്ലാത്ത കർത്താവ് ആ നാഴികയുടെ സാധ്യതകളെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അവസ്ഥകളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പ്രിയ മാതാവിൻ്റെ നിർദ്ദേശാനുസരണം അവിടെ നിൽക്കുന്ന ആളുകളോട് അവിടെ ആയിരിക്കുന്ന 6 കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് കൽപ്പിക്കുന്നു. അങ്ങനെ വെള്ളം നിറച്ചു, ആ വെള്ളമെടുത്ത് എല്ലാവർക്കും വിരുന്ന് വഴി കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ കൊടുത്ത് ഏറ്റവും മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടുന്നു. ആ വിവാഹ വിരുന്നിൽ അവരറിയാതെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന അപമാനങ്ങളെ വേദനകളെ നൊമ്പരങ്ങളെയൊക്കെ അവരറിയാതെ തന്നെ മാറ്റി ആ വിവാഹ വിരുന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധമായ വിവാഹ വിരുന്നായി മാറ്റിയതിന്റെ പിന്നിൽ തമ്പുരാന്റെ സാന്നിധ്യവും തമ്പുരാന്റെ കരുണയും ലോകത്തെ വിളിച്ചറിയിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ 2-3 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ക്രിസ്തു നിർദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അവിടെ പറയുന്നു, അവിടെ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് ക്രിസ്തു പറയുന്നതിന് മുമ്പ് ഈ കൽഭരണി അവിടെ ഉണ്ട്. എന്താണ് ആ കൽഭരണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അല്ല, അതൊക്കെ ശരിയാണ്, പക്ഷെ ആ കൽഭരണിയുടെ പ്രത്യേകത അത് ശൂന്യമായിരുന്നു എന്നുള്ളത് തന്നെ. ഗുള്ള ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. 6 കൽഭരണി ശൂന്യമായിരുന്നു. ശൂന്യമായ 6 കൽഭരണി അവിടെ കിടപ്പുണ്ട്. ഒരുപക്ഷെ ഈ കൽഭരണിയിൽ നിന്നായിരിക്കാമോ ഇതിനു മുമ്പ് വന്ന ആളുകൾക്ക് വീഞ്ഞ് പകർന്നു കൊടുക്കുന്നതിനെ പറ്റിയൊന്നും അവിടെ അറിവില്ല. അവിടെ ഇത്രയേ പറയുന്നുള്ളൂ, യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഒരുക്കിയിരിക്കുന്ന 6 കൽഭരണി. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം, അല്ലെ മറ്റു പാത്രത്തിൽ നിന്നായിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പാനം കൊണ്ട് നിറയേണ്ട ആറ് കൽഭരണികളും അവിടെ ശൂന്യമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് ശൂന്യമായി പോയത്? എന്തുകൊണ്ടാണ് ശൂന്യമായി പോയത്? ഇതുപോലെ പകർന്നു കൊടുത്തതായിരിക്കും ഇല്ലേ, വന്നവർക്കൊക്കെ പകർന്നു കൊടുത്തുകൊണ്ടായിരിക്കാം അത് ശൂന്യമായി പോയത്. അല്ലെങ്കിൽ എന്തോ കാല് കഴുകാൻ, അല്ല പല അർത്ഥങ്ങളുണ്ട്. കയ്യും കാലും കഴുകാനായിട്ട് ഒരുക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ യഹൂദമാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ആ ശുദ്ധീകരണം എന്നുള്ളത് അവരുടെ ബാഹ്യമായ ശുദ്ധീകരണമാണോ മറ്റെന്തെങ്കിലും ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണമാണോ എന്നുള്ളതിനെ പറ്റി വിവിധ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ കൃത്യമായിട്ട് അതിനെപ്പറ്റി വലിയ അറിവുകളൊന്നുമില്ല. ഞാനും വായിച്ച കുറെ വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ് അവരിങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ കാലുകൾ കഴുകാനോ കൈകൾ കഴുകാനോ ഒക്കെ ഉപയോഗിക്കുന്ന ശുദ്ധീകരണം എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അതിന്റെ ആ ഒരു ആഴമായ ദൈവശാസ്ത്രങ്ങളിൽ ഒന്നും പോകുന്നില്ല. അതിന്റെ ബാഹ്യമായി നമ്മൾ വായിച്ചെടുക്കുമ്പം അതിന്റെ വരികൾക്കിടയിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്ന രണ്ട് ചിന്തകൾ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ പറയുന്നത് ആ കൽഭരണി ശൂന്യമായിരുന്നു. ആ കൽഭരണി ശൂന്യമായതിന് കാരണം അത് കാല് കഴുകാൻ കൊടുത്തതാണെങ്കിലും അല്ലെ പാനീയത്തിന് കൊടുത്തതാണെങ്കിലും അത് എടുത്ത് ഉപയോഗിച്ചത് കൊണ്ടാണ് അവിടെ ശൂന്യമായി പോയത്. അപ്പൊ അവിടെ അത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉപയോഗിച്ചതിനനുസരിച്ച് ആ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് അത് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്ക് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള പല നന്മകളുമുണ്ട്. ഈ നന്മകളൊക്കെ നമ്മൾ പകർന്നു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ പകർന്നു കൊടുത്ത നമ്മളിൽ വന്നുപോയ ഏറ്റവും വലിയ കുറവ് എന്താണെന്നറിയാമോ? ഈ പകർന്നു കൊടുത്തു കൊടുത്തു കൊടുത്ത് നമ്മുടെ ഹൃദയം എന്താക്കിയായിട്ട് മാറിയ ശൂന്യമായിട്ട് മാറിയിട്ടുണ്ട്. ഈ നന്മകൾ പലതാകാം. അത് സ്നേഹമാകാം, സഹജീവികളുള്ള കരുണയാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള നല്ല മനസ്സാകാം, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ ദൈവത്തിലുള്ള വിശ്വാസങ്ങളാകാം, സമർപ്പണ ജീവിതമായിട്ടുള്ള പാരമ്പര്യങ്ങളാകാം, എന്ത് തന്നെ ആയിക്കട്ടെ, ഇറ്റ്സ് എ ട്രഡീഷൻ. ഭൂതന്മാരുടെ ട്രഡീഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പം ഈ ട്രഡീഷൻ അവരുപയോഗിച്ചു എന്നുള്ള സത്യമാണ്, പകർന്നു കൊടുത്തെന്നുള്ള സത്യമാണ്. പക്ഷെ പകർന്നു കൊടുത്തതിനനുസരിച്ച് അതിൽ നിറയ്ക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് അത് ശൂന്യമായി. ആ ശൂന്യതയുടെ അനുഭവം അവിടെ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ മാതാവ് വന്ന് കർത്താവിനോട് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല. അപ്പൊ ഇത് ഈ വീഞ്ഞെന്ന് പറയുന്നത് അവിടെ ഉണ്ടാകാൻ പോകുന്ന ലഹരി, വാസ്തവത്തിൽ ലിറ്ററലായിട്ട് ചിന്തിക്കുമ്പോഴേ വീഞ്ഞു തന്നെയാണ്. പക്ഷെ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ ഒരു സാധ്യതയെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. അവർക്കുണ്ടാകാൻ പോകുന്ന സന്തോഷത്തിന്റെ, ഉണ്ടാകാൻ പോകുന്ന അഭിമാനത്തിന്റെ, അവർക്കുണ്ടാകുന്ന അനുഗ്രഹത്തിന്റെ ഒരു സാധ്യതയാണ്. ആ സാധ്യതയുടെ അടിസ്ഥാനമായിട്ടുള്ള കൽഭരണിയിൽ നിറച്ചിരിക്കുന്ന നന്മകള് അത് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. നമ്മളിലൊക്കെ ഈ സ്നേഹമുണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലേ, നമുക്ക് ആരോടാ സ്നേഹമുള്ളേ? ഭർത്താവിനോട് സ്നേഹമുണ്ടോ? ഭാര്യയോട് സ്നേഹമുണ്ടോ? അത് കാര്യത്തോട് അടുക്കുമ്പോൾ അറിയാം സ്നേഹമില്ലേ. മക്കളോട് സ്നേഹമുണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ക്രിസ്തു പഠിപ്പിക്കുന്ന ത്യാഗാത്മകമായ സ്നേഹത്തിന്റെ നല്ല ഭാവം നമ്മളിൽ കുറഞ്ഞുപോയി. നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് വളർന്നത് ഇല്ലയോ. ആ സ്നേഹത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്തെ സ്നേഹത്തിന്റെയും ഇപ്പോഴത്തെ സ്നേഹത്തിന്റെ വ്യത്യാസം എന്താ? ഇത് കപടതയില്ലാത്ത സ്നേഹമാണ് അല്ലേ? കുഞ്ഞുങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹമാണ്. വേദത്തിലൊക്കെ വെച്ച് തിരിച്ച് ശിശുക്കളെ പോലെ ആകുന്നൊക്കെ പറയുന്ന അർത്ഥം അതാ, കപടതയില്ലാത്ത സ്നേഹമാണ്. പക്ഷെ നമ്മൾ ഈ ബന്ധങ്ങൾ വളർന്നു, നമ്മെല്ലാം വന്നപ്പോഴും നമ്മുടെ സ്നേഹങ്ങളിലൊക്കെ കപടതകൾ ഒരുപാട് നിറഞ്ഞു. കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന്റെ പ്രത്യേകത കപടതയില്ലാത്ത സ്നേഹമാണ്. ആ കപടതയില്ലാത്ത സ്നേഹത്തിലേക്ക് അപ്പൊ ഈ കുഞ്ഞായി വന്നു, അവരെ വളർന്നു വന്ന് മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുത്തു, പിന്നെ കുറച്ച് കഴിഞ്ഞ് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പം അവിടെ സ്നേഹിക്കാൻ ആരുണ്ടായിരുന്നു? ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അടിക്കാത്ത സാറുമാരൊക്കെ ആണെങ്കിൽ. കുറച്ച് സ്നേഹം അവർക്ക് പറന്നു കൊടുത്തു, പിന്നെ കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആയപ്പോഴത്തേക്ക് കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമായി, പിന്നെ ഉള്ള സ്നേഹമൊക്കെ അവർക്ക് പകർന്നു കൊടുത്തു. പിന്നെ ജോലി സ്ഥലങ്ങളിൽ പോയി കുറെ കൂട്ടുകാരുണ്ടായി, അവിടെ കുറഞ്ഞ് കുറഞ്ഞ് കൊടുത്തു. പിന്നെ കല്യാണം കഴിച്ചപ്പം ഭാര്യയ്ക്ക് കുറച്ച് സ്നേഹം കൊടുത്തു. പിന്നെ പിള്ളേരുണ്ടായി, അവർക്ക് കൊടുത്തു. കൊടുത്തു കൊടുത്തു വന്നപ്പോഴത്തേക്ക് ഈ കലവറയിൽ എന്തോ ഇല്ല. അതുകൊണ്ടാണ് ഈ 75-ാമത്തെ വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താളിയൊക്കെ എഴുതരുന്നത്. മഴ വരുമോ ഇല്ലയോ പറയാനൊന്നും ഇല്ല ഇല്ലയോ. ഇങ്ങനെ കാലാവസ്ഥ നിരീക്ഷണം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം അതാ. കാരണം പകർന്നു കൊടുത്ത് 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 ഇപ്പൊ ആർക്കൊക്കെ ആ സ്നേഹം കൊടുത്തതെന്നും ഇപ്പൊ ഇവിടെയൊക്കെ ആ സ്നേഹം ഉള്ളതെന്നൊന്നും യാതൊരു ബോധ്യവും നമുക്കില്ല. ഇപ്പൊ സ്നേഹവും ഇല്ല, വിശ്വാസവും ഇല്ല. നമ്മള് കുട്ടിക്കാലത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്ന് ഒത്തിരി കൊടുത്തതാ, പകർന്നു കൊടുത്തു കൊടുത്ത്. ഇന്ന് എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ അളവൊക്കെ എന്ന് പരിശോധിച്ച് നോക്കിയേ. എനിക്കറിയാം എന്റെ ഇരിക്കുന്ന മുന്നിൽ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരൊക്കെ കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്തൊക്കെ നോമ്പ് നോക്കി ഉപസിച്ചിട്ടുള്ളവരൊക്കെയാണ്. പക്ഷെ ഇപ്പോഴൊക്കെ വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും രോഗമൊക്കെ ആവുമ്പം മനസ്സിലാകും, അല്ലെങ്കിലും ചില രോഗം ഒരു മുഖാന്തരമാക്കി ഒക്കെ പലരും ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിലൊന്നും വലിയ താല്പര്യങ്ങളോ അങ്ങനൊക്കെ ഒരു നിഷ്ഠയോടുകൂടി ഇതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം എന്താണെന്നറിയാമോ, ഈ കാലത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് കൽഭരണി ശൂന്യമായി പോയി എന്നുള്ളതാ. അപ്പൊ ഇവിടെ സംഭവിച്ചു പോയത് അതാ, ഈ അനുഗ്രഹീതമായ ഒരു കൽഭരണി ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൽഭരണിയില് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിന്തയിൽ നിങ്ങളെ കൊണ്ടിരുന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം കാണേണ്ടുന്ന കൽഭരണിയിൽ അത് പകർന്നു കൊടുത്തു കൊടുത്ത് അതിനകത്ത് ശൂന്യമായി പോയി എന്നുള്ളത്. അപ്പൊ വന്ന പിതാക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വന്ന മൂല്യമേറിയ പാരമ്പര്യങ്ങളുടെ നന്മകളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളായി, ഓ ഇതിൻ്റെ അകത്തൊക്കെ വലിയ കാര്യമുണ്ടോ, ഇതിനകത്ത് എന്ത് സാങ്കേതികമായി ഉള്ളത്, ചോദ്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സംശയാസ്പദമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ബുദ്ധിക്കും യുക്തിക്കും അനുസൃതമായി നമ്മുടെ ചിന്തകളെ പ്രോജ്വലിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ദൈവവിശ്വാസവും ദൈവഭക്തിയും ഒക്കെ സമസ്ത മാനവജാതിയുടെയും ബുദ്ധിക്കപ്പുറമാണെന്നുള്ള യുക്തിക്കപ്പുറമാണെന്നുള്ള വിചാര ലോകങ്ങളിലേക്ക് എന്ന് നമ്മൾ ചേരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ആരാഞ്ഞ് അറിയാനല്ല നിശബ്ദമായി നിന്നുകൊണ്ട് ആരാധിക്കാൻ മാത്രമാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് ബുദ്ധിയും യുക്തിയും ഒക്കെ അനവധി ആയപ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് ഇതിലൊക്കെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ കൈമാറി വന്ന പാരമ്പര്യങ്ങളുടെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരാജയമായിട്ട് മാറിയത്. അതുകൊണ്ടാണ് അവിടെ ശൂന്യത ഉണ്ടായത്, അതുകൊണ്ടാണ് കുറവുകൾ ഉണ്ടായത്. ആ ഒരു ശൂന്യത മാറ്റാനാണ് ക്രിസ്തു അവരോട് ഏറ്റവും വലിയ ഉപദേശം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്, എന്താ ക്രിസ്തു അവരോട് പറഞ്ഞത്? ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അതിൽ വെള്ളം നിറയ്ക്കാനായിട്ട് പറഞ്ഞു, നിങ്ങൾ അതിൽ വെള്ളം നിറയ്ക്കുന്നു. അത് തീർച്ചയായിട്ടും അവിടെ കുടിക്കുക വന്ന ആളുകൾക്ക് വീഞ്ഞു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെയായിരിക്കും. പക്ഷെ ഞാൻ അതിനെ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തില്ല. ശൂന്യമായ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുകയെന്ന് ക്രിസ്തു പറയുമ്പോൾ ഇത് നമ്മുടെ ലോകത്തോടുള്ള ക്രിസ്തു ഒരു ആഹ്വാനമാണ്. ഒന്ന് വല്ലപ്പോഴും ഹൃദയങ്ങളിലേക്ക് നോക്കണം. ഈ സ്നേഹവും ഈ വിശ്വാസവും ഈ സമർപ്പണവും ചെറുപ്പകാലത്ത് ലഭ്യമായ നിഷ്കപടമായ സ്നേഹത്തിന്റെ വികാരങ്ങളൊക്കെ ഇന്ന് നമ്മളിൽ ഉണ്ടോ എന്നുള്ളത്, അതില്ലെങ്കിൽ അത് നിറയ്ക്കാനുള്ള ഒരു ആഹ്വാനമാണ് ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ശൂന്യമായ കൽഭരണിയെ വെള്ളം കൊണ്ട് നിറയ്ക്കുക. ഈ വെള്ളം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ദൈവശാസ്ത്ര വിചിതരങ്ങളുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വെള്ളത്തിന്മേലെ ദൈവാത്മാവ് പരിവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. ക്രിസ്തു വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്താ തൃത്വനാമത്തിലുള്ള പരിവർത്തനം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം വെള്ളത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുക. അപ്പൊ വെള്ളം നിറയ്ക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തെ ഫലവത്തായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ ശൂന്യമായ ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെയും നന്മയുടെയും അല്ലെങ്കിൽ ഉപവാസത്തിന്റെയും ഒക്കെ നല്ല ജലത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സർവമാണ്. അത് ആ കലത്തിൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ദൈവം വെള്ളം നിറച്ചു തരത്തില്ല, അത് നിറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ആ വെള്ളം നിറയ്ക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ആ വെള്ളത്തിന്മീതെ എന്തുണ്ടാകുന്നത്? തമ്പുരാന്റെ സ്പർശനം ഉണ്ടാകുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്പർശനം ഈ ശൂന്യമായ കൽഭരണിയിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ വെള്ളം നിറയ്ക്കാനുള്ള ഒരു മനോഭാവം, ഒരു താല്പര്യം, അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം കുറെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നോമ്പും ഉപവാസവും പിതാക്കന്മാർ കൈമാറി തന്ന പാരമ്പര്യങ്ങളുടെ നല്ല നന്മകളൊക്കെ ശ്രദ്ധയോടെ പരിപാലിക്കുവാൻ അത് അനുഭവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ കൽഭരണിയിൽ ശൂന്യമായ കൽഭരണിയിൽ ശ്രേഷ്ഠമായ പാനീയം കൊണ്ട് നിറയുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന തലങ്ങളിലേക്ക് നമ്മൾ ആത്തിച്ചേർക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ, നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അത് ദൈവത്തിന്റെ ഒരു പ്രവർത്തനം നമ്മൾ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രമം ഉണ്ടാവണം. കുഷ്ഠരോഗിയായ മനുഷ്യൻ അവ മുട്ടുകുത്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പ്രവാചകൻ നയമാനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, പോയി നീ ശീലോഹാം കുളത്തിൽ പോയി മുങ്ങിട്ട് കുളിക്കാൻ പറഞ്ഞു 7 പ്രാവശ്യം. അപ്പൊ എല്ലാ നന്മയുടെയും പിന്നിൽ അല്ലെങ്കിൽ എല്ലാ മാറ്റത്തിന്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രമം ഉണ്ടാവണം. ആ ശ്രമത്തിന്റെ പ്രതിഫലനം, ആ ശ്രമം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത്. അല്ലാതെ അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നമ്മൾ പറയുന്നതല്ല. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസവും നമ്മുടെ മക്കൾ നന്മയിൽ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ശ്രമം ഉണ്ടാവണം. എന്താണ് ആ ശ്രമം? നിരന്തര ആരാധനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും നോമ്പ് ഉപവസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോമ്പ് ഉപവസിച്ച് നോമ്പേറ്റുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന്റെ പ്രതിഫലം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത്. അല്ലാതെ ഇതൊന്നും ചെയ്യാതെ അയ്യോ എന്റെ മോൻ പോയേ എന്റെ മോള് പോയേ എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ ത്യാഗപൂർണമായ സമർപ്പണ മനോഭാവം. മനം എല്ലാം അല്ലെങ്കിൽ എല്ലാം വഴിതെറ്റി പോയിട്ട് പിന്നെ ഒരു കണ്ണുരുവിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കാനായിട്ട് നിരന്തരം ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വഴിപഴിച്ച പോക്കുകൾ മാത്രമൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലേയും നമുക്കറിയാം ഇന്ന് ഇന്ന് കാലഘട്ടം നമ്മുടെ നാട്ടിലേക്ക് വാർത്തകൾ നമ്മൾ നിരന്തരം കാണുമ്പോൾ വാസ്തവത്തിൽ പേടി പണ്ട് കുമാരന്മാരും കുമാരികളെയൊക്കെയായിരുന്നു, കോളേജ് പഠിക്കുന്ന പിള്ളേരെയൊക്കെയായിരുന്നു പേടി. ഇന്ന് അവരെ അധികം പേടിക്കൊന്നും വേണ്ട, ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് കല്യാണം കഴിച്ച് പിള്ളേരുള്ള മാതാപിതാക്കളെയാ. ഈ കഴിഞ്ഞ ആഴ്ച മൂന്ന് വാർത്തകൾ കേട്ടു, മൂന്നോ നാലോ വാർത്തകൾ ഇല്ലേ, വാർത്ത കേട്ടതല്ല എന്താ പിന്നെ വീട്ടമ്മ ആസാമായിട്ട് ഓടിപ്പോയി അല്ലയോ, എന്തോ ഒരു വാർത്തകളാണ് നിരന്തരം കേൾക്കുന്നത്. എല്ലാം എല്ലാം നമ്മുടെ ആത്മീയ രംഗത്തുള്ള എല്ലായിടത്തും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാം ഇങ്ങനെയുള്ള വാർത്തകളാണ് നിരന്തരം കേൾക്കുന്നത്. വാസ്തവത്തിൽ അത്ഭുതം തോന്നാറുണ്ട്, നമ്മൾ പ്രായം കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നതിൽ ഇതുവരെ ലോകം ഭാരപ്പെട്ടെങ്കിൽ ഇന്ന് അതൊന്നുമല്ല, ഇന്ന് കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വഴിതെറ്റി പോകുന്നത്. കാലഘട്ടത്തിന്റെ മാറ്റം ഒന്ന് ഓർത്തു വയ്ക്കും. അതിന് ഇന്നത്തെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ അടുത്തടുത്ത് റിസർച്ച് നടത്തിയതാണ്. ഇന്ന് അമ്മമാരും അപ്പന്മാരും പ്രത്യേകിച്ച് സ്ത്രീകൾ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകാനായിട്ട് കാരണം വീടുകളിൽ നടക്കുന്ന ഈ ദുഷിച്ച സീരിയൽ പാരമ്പര്യമാണ്. സീരിയലിലെ ഒരിക്കലും പൊരുത്തപ്പെടാത്ത യാതൊരു മൊറാലിറ്റിയും ഇല്ലാത്ത യാതൊരു ധാർമ്മികത ഇല്ലാത്ത കഥകളും ഒക്കെ കണ്ടിരുന്ന് ജീവിതത്തെ അതുപോലെ കാണുകയും അത് വീട്ടിൽ പണിക്ക് വന്ന ആ സമയത്തൂടെയും പഞ്ചാബിലൂടെയും കൂടി സ്വന്തം മക്കളെ വിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവിനെയും മക്കളെയും അപ്പച്ചനെ ഏൽപ്പിച്ചേച്ച് പോവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞു ഈ സ്നേഹത്തിന് സ്നേഹം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാനും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാനും പറ്റുന്നില്ലെന്നുള്ളതാണ് ആധുനിക സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കുക, നമ്മുടെ മനോഭാവത്തിന് വന്ന മാറ്റം, നമ്മുടെ കാഴ്ചപ്പാടിന് വന്ന മാറ്റങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വന്ന പാരമ്പര്യങ്ങൾ ആ ശ്രേഷ്ഠമായ പാരമ്പര്യത്തിന്റെ നന്മകൾ നശിച്ചു പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ലോകത്തോട് നോക്കി പറഞ്ഞത് ഈ ശൂന്യമായ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് പറഞ്ഞത്. ഇത് ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയും ഉപവാസവും നോമ്പുമാകുന്ന ജലത്തെ, ശുദ്ധജലത്തെ ഞാൻ നിറയ്ക്കണം എന്നുള്ളതാണ്. ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്ന മൂന്നാമത്തെ ഒരു പ്രധാന അനുസരണം എന്ന് പറയുന്നത് സാധാരണ ഒത്തിരി കാണുന്നുണ്ട്. അനുസരണം ആരാരെയൊക്കെ അനുസരിച്ചു എന്നുള്ളതാണ്. ആദ്യം ഈ അമ്മ വന്ന് മോനോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല. വാസ്തവത്തിൽ ഈ അമ്മ ഇത് പറയുമ്പോൾ ഈ ക്രിസ്തുവിനോട് ആ തരത്തിൽ പറയുന്നെങ്കിൽ പറയുന്ന മോനെ നീ എന്തെങ്കിലും ചെയ്യണം, അവർക്ക് വീഞ്ഞില്ല, നീ വീഞ്ഞുണ്ടാക്കി കൊടുക്കണമെന്നാ. പക്ഷേ അത് അമ്മയ്ക്ക് പറയാനൊരു മടിയുണ്ട്. കാരണം ആരോടാണ് പറയുന്നത്? ദൈവത്തോടാ പറയുന്നത്. അമ്മയ്ക്കറിയാം ഈ മകൻ ആരാണെന്നുള്ളത്. പക്ഷെ ഇതേ അമ്മ അവിടെ പരിചാരകരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അതൊരു കൽപ്പനയാണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ്. പക്ഷെ അതേ ഭാവം ഉള്ളിലുണ്ടെങ്കിലും ഈ മകനോട് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല. ഇത് അമ്മ എപ്പോഴും യേശുവിനെ സമീപിക്കുന്നത് അങ്ങനെയാണ്. കാരണം മകനാണെങ്കിലും ദൈവമാണ് എൻ്റെ മകൻ എന്നുള്ള പരിപൂർണ ചിന്ത അമ്മയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഈ അമ്മ മകനോട് പറയുന്നത്, മോനെ അവർക്ക് വെള്ളം അവർക്ക് വീഞ്ഞില്ല. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഇതിനെപ്പറ്റി ഒത്തിരി വിചിന്തനങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷെ ആ കർത്താവിൻ്റെ നാഴിക വന്നിട്ടില്ല, സമയമായിട്ടില്ല. എന്നിട്ടും ആ സമയ പരിമിതിയെ അമ്മയുടെ നിർദ്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് എന്തു പറയുന്നത്, അമ്മയുടെ അമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കർത്താവ് അംഗീകരിക്കുന്നത്. അവരോട് പറയുന്നു, എന്താ പറഞ്ഞത്? അവിടെ നിന്ന് മനുഷ്യരോട് പറഞ്ഞു, ഈ ശൂന്യമായ കൽപാത്രങ്ങളിലെ വെള്ളം നിറയ്ക്കുവരെന്ന്. ഉടനെ എന്താ അവർ ചെയ്തത്? അവർ വെള്ളം നിറച്ചു. അവർക്ക് വേണേ അനുസരിക്കാതിരിക്കരുത്, പിന്നെ ഈ വെള്ളം നിറച്ചിട്ട് എന്ത് ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് വേണേ പോകാമായിരുന്നു. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നത് ഇവിടെ ക്രിസ്തു അമ്മയെ അനുസരിക്കുന്ന പോലെ തന്നെ ഈ അമ്മ പറയുന്നത് ഈ പരിചാരം അവൻ നിർദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അവിടെ ഒരു അനുസരണത്തിന്റെ ഭാവമാണ് കാണുന്നത്. മൂന്നാമത്തെ ക്രിസ്തു അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ കൽപ്പറണിൽ വെള്ളം നിറയ്ക്കുവിൻ. അവിടനെ ഉടനെ അത് അനുസരിച്ചു. അപ്പം അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവമാതാവാണെങ്കിലും ക്രിസ്തുവാണെങ്കിലും പരിചാരകരാണെങ്കിലും അവർ അനുസരണത്തിന്റെ പരസ്പരം അംഗീകരിക്കാൻ ഒരു ഭാവം അവിടെ ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഒരു ശ്രേഷ്ഠമായ സാധ്യതയുണ്ടായത്. ഇത് വാസ്തവത്തിൽ നമ്മുടെ ഒരു പള്ളിയോ നാം ആയിരിക്കുന്ന കൂട്ടായ്മ എടുക്കാം അല്ലെ, ഈ ഒരു ചിത്രം നമുക്ക് അവിടെ എടുക്കാം. നമ്മുടെ പള്ളികളിൽ കർത്താവിന്റെ തിരുശരീരമുണ്ട്, സഭയുണ്ട്, വിശ്വാസികളുണ്ട്, ആ വിശ്വാസികളുടെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ കല്യാണത്തിലും. ഇവിടെ ക്രിസ്തുവുണ്ട്, പ്രിയ മാതാവുണ്ട്, ശിഷ്യന്മാരുണ്ട്, വരനും വധുവുമുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, അവരുടെ ചാർച്ചക്കാരുണ്ട്, അവരുടെ പരിചയക്കാരുണ്ട്. ഒരു ദേവാലയം പോലെ തന്നെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം അനുസരിക്കുവാനും പരസ്പരം ഉൾക്കൊള്ളുവാനും അവർ നടത്തിയ ആ ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങളുടെ പ്രതിഫലമാ ആ വിവാഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുമായിട്ട് മാറ്റപ്പെട്ടത്. ഇന്ന് നമ്മുടെ ഇടവേയിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരു പൊതുയോഗം മതി പൊട്ടിത്തെറിക്കാനായിട്ട്. ആശയുടെ വിഭിന്നതകളും പരസ്പരം അംഗീകരിക്കാതെയും പരസ്പരം ഉൾക്കൊള്ളാതെയും ആർക്കാരോടാ അംഗീകരിക്കാനുള്ളത്? ആർക്കാരോടാ അനുസരണ ഉള്ളത്? ആരോടുമില്ല. എല്ലാവരെക്കാളും വലിയ ഞാനാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുമ്പോൾ ഒരു അവിടെ വീര്യമേറിയ വീഞ്ഞ് രൂപപ്പെടുന്നതിന് പകരം നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൈപ്പുരസങ്ങളാണ് പകരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ആറ് കൽഭരണിയിൽ ക്രിസ്തു വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, ഉടനെ തന്നെ ക്രിസ്തു അവിടെ പ്രവർത്തിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ കോരി വിരുന്നുവാരി കൊടുക്കാൻ പറഞ്ഞു. ആ വെറും വെള്ളം എന്തായിട്ട് മാറി? നമുക്കറിയാം, മേൽത്തരം വീഞ്ഞായിട്ട് മാറി എന്ന് പറഞ്ഞു. അവിടെ ലഹരിയുള്ള വസ്തുവായിട്ട്, ഞാനിവിടെ ഒരുപക്ഷെ വീഞ്ഞിന്റെ സ്വാദിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നത് വീഞ്ഞിന്റെ സ്വാദിനെ പറ്റിയല്ല, നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ കൂട്ടായ്മകളിലും ഒരു മേൽത്തലം ലഹരി ഉണ്ടാക്കുന്ന സ്ഥലമായിട്ട് മാറണം. ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിലർക്ക് സന്തോഷമാണ്, അച്ഛാ അത് ഞങ്ങൾ ഏറ്റച്ച അച്ഛൻ ഒന്നും വിഷമിക്കട്ടെ, നല്ല ലഹരി. ഇപ്പൊ തന്നെ ഞങ്ങള് പിന്നെ പള്ളി പ്രോഗ്രാം നടത്തുമ്പോൾ നല്ല ലഹരിയാ വണ്ടിയിലൊക്കെ വെച്ച് മാറി മാറി ഒഴിച്ചു കൊടുക്കുന്നത്. ആ ലഹരിയല്ലേ ഉദ്ദേശിച്ചത്? ഒരു സ്നേഹത്തിന്റെ, പ്രാർത്ഥനയുടെ, പരസ്പര സൗഹൃദത്തിന്റെ ലഹരി ഉണ്ടാവണം അവിടെ. അതില്ലാതെ പോകുന്നു നമ്മുടെ പള്ളികളിൽ. എന്ത് സങ്കടമാ, ഒരു മനുഷ്യൻ അല്പ സ്വാന്തനം കണ്ടെത്താനാണ് ദേവാലയത്തിൽ വരുന്നത്. അല്പം ജീവിത ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മേറി സമാധാനത്തോടെ ഇരിക്കാൻ ഏക സ്ഥലം, ഒരു മനുഷ്യന്റെ അവസാനത്തെ സ്ഥലം പള്ളിയാണ്. കഴിഞ്ഞ ദിവസം പിന്നെ എവിടെയാ ഞാൻ ആരാണ്ട് പറഞ്ഞ് പ്രസംഗിച്ച് ഞാൻ കേട്ടതുപോലെ അല്ലേ, പള്ളിക്ക് ബോബിയച്ചൻ പറഞ്ഞതാ അല്ലേ, പള്ളിക്ക് ഒരുപാട് കോട്ടകൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിലും പള്ളിയുടെ കോട്ടമല്ല, പള്ളി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പള്ളി നയിക്കുന്നവരുടെ കോട്ടങ്ങളെ പറ്റി പറഞ്ഞു. പള്ളിക്ക് കോട്ടകൾ അനവധി വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു മനുഷ്യന്റെ അവസാന അസ്ഥാനി എന്ന് പറയുന്നത് ദേവാലയമാ. അവിടെ ഒഴിക്കുന്ന കണ്ണുനീര് മാത്രമേ ഉള്ളൂ അവനെ ബലപ്പെടുത്തുന്നത്, അവനെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നത്, അവനെ ശക്തിപ്പെടുത്തുന്നത്. പക്ഷെ അതിനുപോലുള്ള സാധ്യതകൾ പോലും ഏതാനും ചില മനുഷ്യരുടെ ദുർപ്രവർത്തികൾ നഷ്ടപ്പെട്ടുകൊടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിനെല്ലാം നന്മകളുടെ സാധ്യതയല്ലേ നഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മുടെ ദേവാലയം സ്നേഹത്തിന്റെ, പരസ്പര ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ, ആത്മീയ വളർച്ചയുടെ ലഹരി രൂപപ്പെടേണ്ട സ്ഥലമാണ്. ആ ലഹരി രൂപപ്പെടുന്നത് ക്രിസ്തുവിന്റെ സ്പർശനം അവിടെ ഉണ്ടാകുമ്പോഴാണ്, ദൈവമാതാവിന്റെ ഓർമ്മ അവിടെ ഉണ്ടാകുമ്പോഴാണ്, ശിഷ്യന്മാരുടെ സഹസാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോഴാണ്. ഇതൊക്കെ ചേർത്താ ദേവാലയം എന്ന് പറയുന്നത്. അവിടെ ലഹരി ഉണ്ടാകാനായിട്ട്, അവിടെ പരസ്പര സ്നേഹം ഉണ്ടാകാനായിട്ട് എന്നാൽ കഴിയുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാ. ഈ കൽഭരണിയിൽ ഞാൻ ഒഴിക്കുന്ന ഒരു കുടം വെള്ളമാണ് മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഗ്രഹം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നുവോ, അവിടെയാണ് നമ്മുടെ ദേവാലയത്തിലാണെങ്കിലും നാം ആയിരിക്കുന്ന കൂട്ടായ്മയിൽ നമ്മുടെ സാന്നിധ്യത്തിന് മഹത്വം അറിയുന്നത്. ആ കൽഭരണിയിൽ ഞാൻ ഒഴിക്കുന്ന ഒരു കുടം വെള്ളമാണ് അവിടെ കടന്നു വരുന്ന ആളുകൾക്ക് ഏറ്റവും മേത്രമായി ലഹരി പേർക്കാൻ ഇടയാകുന്ന സാധ്യത. നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ഒഴിക്കുന്ന കണ്ണുനീരുകളും നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളും സഹജീവികളോട് നമ്മൾ കാണിക്കുന്ന സൗഹൃദ ബന്ധങ്ങളും, പരാതികളുണ്ടെങ്കിൽ ബോധപൂർവം ആ പരാതികളെ, പരിഭവങ്ങളെ മാറ്റി അത് സ്നേഹത്തിന്റെ ഫലമായി എന്റെ സാന്നിധ്യം ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ ഓരോരുത്തരെ ചിന്തിക്കുമ്പോൾ ആ ദേവാലയത്തിൽ ഉണ്ടാകുന്നത് പ്രകാശമാണ്, അവിടെ ഉണ്ടാകുന്നത് മേത്തരം വീര്യമായ സ്നേഹത്തിന്റെ ലഹരി രൂപപ്പെടുന്ന സ്ഥലമായിട്ട് സംജാതമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുകയാണ്. ഒരു വിവാഹ വിരുന്ന് ഏറ്റവും മേത്രമായ ഒരു വിവാഹമായി മാറ്റുന്നതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അവിടെ ആളുകൾക്ക് പരസ്പരം അംഗീകരിക്കാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു, ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ സമന്വയമാണ് ആ വിവാഹ വിരുന്ന് ശോഭയായിട്ട് മാറിയതും അവിടെ ഇരുന്ന എല്ലാ ആളുകൾക്കും അനുഗ്രഹം പകരുവാൻ തക്കോണം ഇടയാക്കി തീർത്തത്. മനുഷ്യപുത്രനായ ക്രിസ്തു എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, അത് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ലേഖകന്റെ ഒരു എഴുത്താണ്. ഈ കർത്താവ് ഈ വിവാഹത്തിൽ സംബന്ധിക്കാൻ ഇടയാതിന്റെ പിന്നിൽ ഒരു കൊച്ചു കഥയാണ്, അത് വലിയ സംഭവമൊന്നും അല്ലെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരിക്കൽ ക്രിസ്തു ഒരു ചെറിയ തെരുവീഥിയിൽ കൂടി ഇങ്ങനെ യാത്രയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് ഈ കാനായിലെ വധുവിന്റെ ഭവനത്തിന് മുന്നിൽ കൂടി ഇങ്ങനെ കർത്താവ് പോവുക. അപ്പൊ ഈ പെൺകുട്ടി അവിടെ ഇരുന്നു കൊണ്ട് അവളുടെ വീടിന്റെ ഉദ്യാനത്തിൽ ചെടികളിലേക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുക. അവളിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അപരിചിതനായ ഈ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കി അവിടെങ്ങനെ ആളെ ശ്രദ്ധിക്കുന്ന ഒരു പെൺകുട്ടിയൊന്നും അല്ല, വഴിയെ പോകുന്നവരെയൊന്നും വായി നോക്കുന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല. പക്ഷെ ഈ മനുഷ്യന്റെ മുഖത്ത് അവൾ നോക്കി. കാരണം മറ്റാരിലും കാണാത്ത എന്തോ ഒരു പ്രകാശം, ഒരു സാധ്യത, ഒരു ചൈതന്യം ഈ ചെറുപ്പക്കാരിൽ കണ്ടു. ഒരു നിമിഷം അവൾ ആഗ്രഹിച്ചു ഈ ചെറുപ്പക്കാരോട് ഒന്ന് മണ്ടുവാനും, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ എന്നോട് ഒന്ന് മിണ്ടുവാനും. അതൊരു സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന വികാരമല്ല, അതിൻ്റെയൊക്കെ അപ്പുറമായി ഇതുവരെ ജീവിതത്തിൽ കണ്ടില്ലാത്ത എന്തോ ഒരു ആരാധ്യ പുരുഷനോട് തോന്നുന്ന ഒരു ആത്മീക വികാരം അവൾക്കുണ്ടായത്. അവരുടെ ആഗ്രഹത്തെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ അവളോട് പറയുന്നുണ്ട്, മകളെ എനിക്കൊരു തുടം വെള്ളം കുടിക്കാനായിട്ട് തരുമോ? അവളുടെ ഹൃദയത്തിനുള്ളിൽ ഒരുപാട് സന്തോഷമുണ്ടായി. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരൻ അവളോട് വെള്ളം ചോദിച്ചപ്പോൾ അവൾ ഓടിച്ചെന്ന് അവളുടെ മുറിയിൽ പോയി അടുക്കളയിൽ പോയി ഒരു തുടം വെള്ളം, ആ വെള്ളത്തിൽ അവൾ ഒരു ആ സ്വാദുണ്ടാകാനായിട്ട് ഒരു തുള്ളി പനിനീര് അവൾ തെറിച്ചു. ആ പനിനീരിൻ്റെ കൂടെ തന്നെ ആ ആരാധ്യ പുരുഷന് അവളുടെ സ്നേഹത്തിൻ്റെ പനിനീരും തുളിച്ചുകൊണ്ട് ഈ പാനീയം ഈ ചെറുപ്പക്കാരന് കൊടുത്തു. ഈ ചെറുപ്പക്കാരൻ ആ പാനീയം വളരെ സന്തോഷത്തോടുകൂടി സ്വാദോടുകൂടി അത്, കാരണം അവന് മനസ്സിലായി ആ ജലം അവൾ കൊടുത്തത് എങ്ങനെയാണെന്ന്. അവളുടെ ക്രിയാത്മകമായിട്ടുള്ള അവളുടെ പനിനീരും അവളുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പനിനീരും വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരന് വെള്ളം കൊടുത്തപ്പോൾ അതിന് പിന്നിലുള്ള ആത്മാർത്ഥത മനസ്സിലായി. ഉടനെ ഈ പെൺകുട്ടി അവനോട് പറഞ്ഞു, അല്ലയോ, അങ്ങയുടെ മുഖത്ത് ഒരു ദിവ്യൻ്റെ മുഖം പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ വിവാഹമാണ് അടുത്ത ആഴ്ച, എന്നെ അനുഗ്രഹിക്കാനായിട്ട് അവിടുന്ന് എൻ്റെ വിവാഹത്തിൽ പങ്കുചേരുമോ? ഉടനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, മകളെ, തീർച്ചയായിട്ടും ഞാൻ വരും. ആ ഒരു വിളിയുടെ പ്രതിഫലനമായിട്ടാണ് ക്രിസ്തു ഈ വിവാഹത്തിന് എത്തിച്ചേരുകയും ആ മകളെയും അവളോട് ചേർക്കപ്പെട്ട മകനെയും അനുഗ്രഹിച്ചത് എന്ന് ഈ ഖലീൽ ജിബ്രാന്റെ മനുഷ്യപുത്രനായ ക്രിസ്തു എന്നുള്ള കഥയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനിത് പറയാനായിട്ട് കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹമേറിയ യുവാവ് ക്രിസ്തു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നിഷ്കളങ്കമായി, നിഷ്കപടമായി എന്ന് അവനെ സ്നേഹിച്ചു തുടങ്ങുന്നുവോ അവിടെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ, നമ്മുടെ ആരാധന ജീവിതത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ലഹരി അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അതൊരു സ്നേഹമായി, ആരാധനയായി, പ്രണയമായി അവനിലേക്ക് ലയിച്ചു ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഒരു കല്യാണ വിരുന്ന് ഒരു ശൂന്യതയിൽ കൂടി അപമാനമാകാൻ സാധ്യതയുള്ള ഒരു വിവാഹ വിരുന്ന്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ കൂടി അത് സ്വാദുള്ള മേത്തര ലഹരി പകരുന്ന, നന്മ പകരുന്ന, പരസ്പര അഭിമാനം പകരുന്ന ഒരു തലങ്ങളിലേക്ക് മാറ്റപ്പെട്ടാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്ന സാധ്യതയുടെ അളവ് നമുക്ക് തിരിച്ചറിയാം. ഈ പരിശുദ്ധമായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ എൻ്റെ ക്രിസ്തുവിനോടുള്ള, എൻ്റെ അരുമനാഥനോടുള്ള പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഈ നോമ്പ് ഭാരത്തോടെയല്ല, നോമ്പ് വേദനയോടെയല്ല, എൻ്റെ മണവാളനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഉള്ള ഒരു ഉപാധിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ നോക്കുവാൻ നമുക്കൊക്കെ ഇടയാക്കി തീർക്കട്ടെ. പ്രാർത്ഥനയോടും ഉപവാസത്തോടും നല്ല സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ നോമ്പ് നമുക്ക് ശക്തിപ്പെടുത്താം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ.
ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ്റെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞു. എല്ലാ വർഷവും നോമ്പുകാലം ആരംഭിക്കുന്നത് ഒരമ്മയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഒരമ്മ ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഒരു ഭവനത്തിലെത്തുന്നു. അമ്മയും അമ്മയോടൊപ്പം മകനും അതിൽ സംബന്ധിക്കുന്നു. ആ അമ്മ ചില കാര്യങ്ങൾ അവിടെ സ്വന്തം നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നു. അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്നു. അതനുസരിക്കുമ്പോൾ ആ അനുസരണത്തിന്റെ ചങ്ങലയിലൂടെ ഒരു വലിയ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ലഹരി അവർക്ക് ആസ്വദിക്കുവാൻ സാധിച്ചു എന്നുള്ള ഇതിവൃത്തത്തിലൂടെ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ ചില ചിന്തകൾ ആനുകാലിക പ്രസക്തിയോടുകൂടി വളരെ ഭംഗിയായി പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ നമുക്കായി അവതരിപ്പിച്ചു. അത് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്ന് തന്നെ ഞാൻ പറയുകയാണ്. നോമ്പുകാല ചിന്തകൾ വേദപുസ്തകം ആരംഭിക്കുന്ന സമയം മുതലേ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ദൈവം നോമ്പെന്നോ അനുഷ്ഠാനമെന്നോ പ്രത്യേക പേര് വിളിക്കുന്നില്ല എങ്കിലും ദി ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യാനുള്ളതും ചെയ്യരുതാത്തതും എന്ന രണ്ട് രീതിയിൽ സൃഷ്ടിയുടെ ഉൽപ്പത്തിയിൽ തന്നെ ആദമിന്റെയും ഹവ്വയുടെയും ജീവിത ക്രമത്തിലൂടെ തന്നെ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നോമ്പുകാലത്തിന്റെ പ്രസക്തി, ആ സൃഷ്ടി കർമ്മത്തിൽ തന്നെ ദൈവം പ്രത്യേകമായി ഊന്നൽ നൽകിയിരുന്നു എന്നുള്ള ഒരു പ്രത്യേകമായ ആശയത്തോടുകൂടി ഈ നോമ്പ് 2020 നമ്മൾ അനുഷ്ഠിക്കുകയാണ്, ആചരിക്കുകയാണ്. 2020 സംബന്ധിച്ചിടത്തോളം പല മനുഷ്യരുടെയും ചിന്തകൾ ഇങ്ങനെയാണ്: ഒരു പുതിയ വാഹനം വാങ്ങുവാൻ, ഒരു ഭവനം പുതുതായി ചിട്ടപ്പെടുത്തുവാൻ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, കുഞ്ഞിന്റെ മാമോദീസയിലേക്ക് നടത്തുവാൻ, അല്ലെങ്കിൽ ലോകപരമായി ദൈവം ഭൗതികമായ കാര്യങ്ങളിലൂടെ നമുക്ക് തന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടക്കം കുറിക്കുവാൻ 2020 എന്ന വർഷത്തെ നമ്മൾ സന്തോഷത്തോടെ കാത്തിരിക്കുമ്പോൾ ലോകത്തെ ഭീതിപ്പെടുത്തുന്ന ഒരു കൊറോണ വൈറസ്, നമ്മൾ ജനുവരി മാസം, ഫെബ്രുവരി മാസം, ഇങ്ങനെ ഓരോ മാസം പിന്നിടുമ്പോഴും രാജ്യങ്ങളിലേക്ക് ഇത് പടർന്ന് പന്തലിക്കുന്ന ഒരു ഭീതി പകരുന്ന ഒരു ഭയാനകമായ അവസ്ഥയിലേക്കൂടെ കടന്നു വരുമ്പോൾ ഈ വർഷത്തെ നോമ്പിനെ സന്തോഷത്തോടെ അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനും അതോടൊപ്പം ഈ രോഗം മൂലം ഭീതിപ്പെടുന്ന വ്യക്തികളെയും രാജ്യങ്ങളെയും ദേശങ്ങളെയും കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ നന്നായി സമർപ്പിക്കുവാനുള്ള ഒരാഹ്വാനം കൂടി ഇതിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ശൂന്യമായിരിക്കുന്ന കൽഭരണിയാകുന്ന നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നും അതിലെന്തൊക്കെ പുതുതായി നിറയ്ക്കണമെന്നും പ്രിയപ്പെട്ട അച്ഛൻ ഈ വിഷയത്തെ ആസ്പദമാക്കി നന്നായി സംഭാഷണം നടത്തി. 137 സങ്കീർത്തനത്തിന്റെ ഒടുവിൽ ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കൊച്ചുവാക്യമുണ്ട്: നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹൃദയത്തിൽ അരുതാത്തതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാമെങ്കിലും പലപ്പോഴും നമ്മൾ താലോലിച്ച് വളർത്തുന്ന ചില കുറവുകൾ നമ്മളാകുന്ന, നമ്മുടെ ഹൃദയമാകുന്ന കൽഭരണിയിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്രകാരമുള്ള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്നുള്ളൊരു ആഹ്വാനം വേദപുസ്തക വ്യാഖ്യാനിച്ച ആളുകൾ കൃത്യമായി ഈ വിഷയത്തെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം അനുസരണത്തിന്റെ ഊഷ്മളമായ ബന്ധങ്ങളിലൂടെ ആരോഗ്യപരമായ ഒരു ബന്ധം വ്യക്തികൾ തമ്മിൽ സ്ഥാപിച്ചെടുത്താൽ അതിലൂടെ ഉളവാക്കപ്പെടുന്ന ആശയവിനിമയങ്ങൾ സ്നേഹത്തിന്റെ ലഹരി പങ്കുവയ്ക്കുവാനുള്ള ഏറ്റവും ഉദാത്തമായ മാർഗമാണെന്നും പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞത് കാനാവിലെ കല്യാണ ഭവനം പോലെയാണ് നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ. യഥാർത്ഥത്തിൽ കാനാവിലെ കല്യാണ ഭവനം എന്ന ഒരാശയത്തെ ആദ്യ അത്ഭുതമായിട്ടും ആ നോമ്പുകാലത്തിന്റെ ആദ്യത്തെ ആഴ്ചയിലും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ പ്രാർത്ഥനാ സ്ഥലങ്ങളും കൂതാശാ സ്ഥലങ്ങളും കുടുംബ ബന്ധങ്ങൾ സംഗമിക്കുന്ന ഭവനവുമൊക്കെ ഈ കാനാവിലെ കല്യാണ ഭവനം പോലെ തന്നെയാണ്. ശൂന്യമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തോടുള്ള അതിഭക്തിയിൽ ചാലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയിൽ ആ ഭരണികൾ പൂർണ്ണമാകുമ്പോൾ അതിലൂടെ നമുക്ക് രണ്ടാമതായി ലഭിക്കുന്ന ചില ചിന്തകൾ ഊഷ്മളമായ ബന്ധങ്ങളിലേക്ക് നമ്മളെ നയിക്കുമെന്നും ദൈവത്തെക്കാൾ ഞാൻ വളരെ ചെറുതാണെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുമെന്നും കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുവാൻ അച്ഛന്റെ ശ്രദ്ധേയമായ പ്രസംഗം നമുക്കിടയായി. പാസഡീന നമുക്കറിയാം, ഇവിടെ പാസഡീന എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പാസഡീന ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഹ്യൂസ്റ്റണില് പാസഡീന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ദേവാലയമുണ്ട്. ഒരു ഇംഗ്ലീഷ് ചർച്ചാണ്, അതിന്റെ മുമ്പിൽ ഒരു വലിയ കുരിശ് അവർ നാട്ടിയിട്ടുണ്ട്. ഞാൻ ഈ അമേരിക്ക വന്ന സമയത്ത് തന്നെ അത് കാണാനായിട്ട് എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ദൂരെ നിന്ന് കാണുമ്പോൾ ആ കുരിശ് ചെറുതും നമ്മൾ വലുതായും തോന്നും. പക്ഷേ യാത്ര ചെയ്ത് ആ കുരിശിന്റെ അടുത്തെത്തുമ്പോൾ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തും, ആ കുരിശ് ഒരു ദേവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ആ കുരിശിന്റെ ചുവട്ടിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളൊരു ഉറുമ്പിന്റെ അത്രമേ ഉള്ളൂ. കുരിശ് പഠിപ്പിക്കുന്നതും ക്രിസ്തു പഠിപ്പിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും നോമ്പുകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പിൽ സൃഷ്ടിയായ ഞാൻ ഒരു ചെറിയ ഉറുമ്പിനെ പോലെ മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ജനിക്കപ്പെടുന്നു, ഈ ലോകത്ത് നിന്ന് ദൈവ ഇഷ്ടപ്രകാരം മാറ്റപ്പെടുന്നു. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ചെറിയ ഡ്യൂറേഷൻ ഓഫ് ടൈം, അതിനെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് ലൈഫ്. അതെപ്രകാരം നടത്തണം എന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുന്നുണ്ടെങ്കിലും അത് വായിച്ചു കേൾക്കുന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മളത് പാലിക്കാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല. അത് മനുഷ്യന്റെ ഒരു ബലഹീനതയാണെങ്കിലും ഈ ശൂന്യമാക്കപ്പെട്ട ഹൃദയഭരണികളെ നന്മകൾ കൊണ്ടും ദൈവകൃപ കൊണ്ടും ദൈവകരുണ കൊണ്ടും നിറച്ച് ആ വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വീഞ്ഞിന്റെ രുചി സ്നേഹത്തിന്റെ ഒരു ലഹരിയായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. ആ ശുഭകോനോ ആ ശുശ്രൂഷ മുതൽ ഈസ്റ്റർ വരെയുള്ള കാലയളവിൽ വളരെ അനുഗ്രഹീതമായ നന്മകൾ പരസ്പരം പങ്കുവച്ച് കുറവുകളെ ബലഹീനതകളെ ഒക്കെ മറന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കഴുകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ നല്ല വാക്ക് ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ആളുകൾ വ്യക്തികളെ ലഭിക്കാതെ വരുന്നത് ഇപ്രകാരമുള്ള നല്ല ചിന്തകൾ രാജേഷ് അച്ഛനിൽ നിന്ന് കേൾക്കാൻ കൂടി ആയിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. നല്ല സന്ദേശത്തിന് പ്രത്യേകം അച്ഛനോട് നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
നമ്മൾ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് നമ്മൾ പേരുകൾ വായിക്കുന്നത് ജോളി, ലീലാമ തോമസ്, ആനി ജോയ്, റേച്ചൽ സ്കറിയ, പി ജോർജ് സ്കറിയ. ക്യാൻസർ ബാധിച്ച ഒരു ചെറുപ്പക്കാരനെ ഉറക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മകനെ, പ്രത്യേക 8 വയസ്സുള്ള ഒരു മോനെ പ്രത്യേകമായിട്ട് ഉറക്കാം. അതിൻ്റെ റിസൾട്ട് ഇന്ന് വരും. എൻ്റെ ടെസ്റ്റിനുള്ള ആ മകനെ പ്രത്യേകം ദൈവസന്നിധിയിൽ ഉറക്കുക. ജസ്റ്റിൻ, ആലിസ് ജോസഫ്, ഒമന ചാണ്ടി, ആരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ഉറക്കാം. അവരെ പ്രത്യേകിച്ച് ആരെങ്കിലും പേരെ ലീലാമ്മ, ലീലാമ്മ സർജറി കഴിഞ്ഞ് ഉറക്കാം. റെനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, റെനിയെ ഉറക്കാം. അതുപോലെ തന്നെ തോമസ് താമരവേലി, അദ്ദേഹത്തിന് സൗഖ്യം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ സാലി ഓർത്ത് പ്രാർത്ഥിക്കാം. എന്തോ കൊറോണ വൈറസ് മൂലം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ ഐസക് അച്ഛൻ സാറത്തിലേക്ക് നടത്തി നൽകുന്നതായി.
ഞങ്ങളെ സ്നേഹിക്കുന്നവനും ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഞങ്ങൾക്ക് ജീവിതം നൽകിയവനുമായ കർത്താവേ, നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതം ഞങ്ങൾ ഉറക്കമുണർന്നു നല്ല സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം വിശുദ്ധ വേദപുസ്തകത്തിന്റെ വചന കേൾവിയോടൊപ്പം അനുഗ്രഹീതമായ കീർത്തനങ്ങൾ ആലപിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം കേട്ട് പരിചയവും സുപരിചിതമെന്ന് എപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു വേദഭാഗത്തെ ഞങ്ങളുടെ ജീവിതത്തോട് കൃത്യമായി ചേർത്ത് വെക്കുവാൻ പുതിയ ചിന്തകളോടുകൂടി ഞങ്ങൾക്ക് കേൾപ്പിക്കുവാൻ ദൈവം ഒരവസരം നൽകിയല്ലോ. അതിന് മുഖാന്തരമായ വൈദിക ശ്രേഷ്ഠനെയും മുഖാന്തരമായ സാഹചര്യങ്ങളെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഈ സമയം ഓർക്കുന്നു. കർത്താവിന്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ നോമ്പുകാലം അതിവിശുദ്ധിയോടുകൂടി ഞങ്ങൾക്ക് പൂർത്തീകരിപ്പാൻ ഞങ്ങൾക്കിടയാകുകയും അതിൻ്റെ നന്മകൾ ഞങ്ങൾ ഉൾപ്പെടുന്ന ദേശങ്ങൾക്കും ഇടവകകൾക്കും കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് സാംക്രമിക രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്കും ഭവനങ്ങൾക്കും ദേശത്തിനും ദൈവം നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥന മൂലം ഞങ്ങളുടെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ലല്ലോ, എങ്കിലും ദൈവം തമ്പുരാന്റെ കൃപയും കരുണയും മൂലം അനേകർക്ക് ധാരാളം നന്മകൾ ലഭിക്കാനുള്ള ഒരു മുഖാന്തരം ഈ പ്രാർത്ഥനാ വലയത്തിലൂടെ ഇതിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടും നന്ദിയോടും കൂടി ഓർക്കും. അതിൽ അഭിമാനിക്കുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ സംതൃപ്തിയോടുകൂടി നന്ദി പറയുവാൻ ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ രോഗികളായി സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് സൃഷ്ടിച്ച് ഇന്ന് വരെയും പരിപാലിച്ചു അവരുടെ ജീവിതത്തിൽ ധന്യമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുവാൻ ദൈവം അവസരം കൊടുത്തു എങ്കിലും ഇപ്പോൾ നാഥ പ്രത്യേകമായ കർത്താവിന്റെ ശ്രദ്ധയ്ക്കായി അവിടുത്തെ തിരുസന്നിധിയിലേക്ക് പ്രിയപ്പെട്ട ദാസരെ സമർപ്പിക്കുന്നു. അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയവരുടെ കൂട്ടത്തിൽ ദൈവം തമ്പുരാന്റെ കൃപ പ്രാപിച്ചവർ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതുപോലെ നിന്റെ മക്കൾക്കും ദൈവികമായ നന്മകളെ ലഭിക്കാനുള്ള ഒരു വലിയ മുഖാന്തരമാക്കി ഇതിനെ മാറ്റണമേ. സർവശക്തനായ ദൈവമേ, അവർ മൂലം അവരുടെ കുടുംബങ്ങൾ സമാധാനത്തിലും സ്വസ്ഥതയിലുമാകുവാൻ അവർക്ക് വേണ്ടുന്ന സൗഖ്യം കൊടുക്കുന്ന ഔഷധങ്ങളിലൂടെ ചികിത്സകളിലൂടെ ദൈവം തമ്പുരാൻ ലഭ്യമാക്കണമേ. ഞങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ദേശങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യോവേൽ പ്രവാചകൻ തന്റെ പ്രവാചന പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പ്രാർത്ഥന മൂലം ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ആ ദേശങ്ങൾ മൂലം സകല കുടുംബങ്ങളും ദൈവകൃപ കൊണ്ട് ധന്യരാകുവാനും സഹായിക്കണമേ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളെയെല്ലാം ഞങ്ങളുടെ ആരോഗ്യത്തിലും നടത്തിപ്പിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ധാരാളമായി ലഭിക്കാനുള്ള മുഖാന്തരങ്ങളാക്കണമേ. സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ സഭകൾ പലപ്പോഴും മറ്റ് സമൂഹങ്ങളുടെ മധ്യത്തിൽ ചോദ്യചിഹ്നമായി വിശ്വാസക്കുറവുള്ള ഒരു സമൂഹമായി അവർ ചിത്രീകരിക്കുമ്പോൾ കർത്താവ് എന്നിങ്ങനെയുള്ള ഭക്തിയും ഭയവും ഞങ്ങൾക്ക് വർദ്ധിപ്പാൻ ഇടയാക്കണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവാതിരും എനിക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യവും കൃപയും ലഭിക്കപ്പെട്ട ആരോഗ്യത്തോടുകൂടി ഞങ്ങളെ നയിപ്പാനുള്ള കൃപയും അനുഗ്രഹവും പ്രദാനം ചെയ്യണമേ. എല്ലാ മേൽപ്പെട്ടക്കാരെയും വൈദിക ശ്രേഷ്ഠരെയും ദൈവമക്കളെയും ഞങ്ങൾ ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന എല്ലാ ദേവാലയങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നന്മ സുവിശേഷിക്കുന്ന സ്നേഹത്തിന്റെ ലഹരി പങ്കുവെക്കുന്ന ദൈവകൃപയുടെ അനുഗ്രഹങ്ങളും ആനന്ദവും പങ്കുവെക്കുന്ന ദേവാലയങ്ങളായി ഞങ്ങളുടെ ദേവാലയങ്ങളെ മാറ്റണമേ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ധാരാളമായി ലഭിക്കും എന്നുള്ളത് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സ്പർശനത്താൽ ഞങ്ങൾ അനുഗ്രഹീതയാകുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ആമേൻ. ബാറയ്ക്കുമോർ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും ദൈവമേ അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ മേലും ഇത് സംബന്ധിക്കുന്നവരുടെ മേലും സംബന്ധിക്കാതെ പോയവരുടെ മേലും പ്രത്യേകിച്ച് രോഗികളായി അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ പേര് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിന്റെ മേലും ഞങ്ങൾ പേര് പറയാതെ മനസ്സിൽ രോഗികളായി അനേകർ ഉണ്ട് അവരുടെ മേലും അവരുടെ സൗഖ്യത്തിന്റെ മേലും സഭയുടെ മേലും പരിശുദ്ധ ഭാവതിരുമേനിയുടെ മേലും എല്ലാ തിരുമേനിമാരുടെ മേലും ഇന്നപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകണമേ. ധന്യമാർന്ന ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച മോഹൻ നങ്കൽ, അതുപോലെ തന്നെ എൻ്റെ അടുത്ത സ്റ്റേറ്റ് ചോദ്യമുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. ദൈവമേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.